2019 ഒക്ടോബർ 26 ശനിയാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. പാഠമാകേണ്ട ജനവിധി. ജനമനസ് മുൻകൂട്ടി വായിക്കാൻ വളരെ പ്രയാസമാണ്, തിരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ചും. തിരഞ്ഞെടുപ്പ് ഫലപ്രവചനക്കാർ അടുത്തിടെ പലപ്പോഴും പരാജയപ്പെടുന്നത് ജനം ഏതേതെല്ലാം വിധത്തിലാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിലും ഹരിയാനയിലും BJP മുന്നണി അതിശയകരമായ വിജയം നേടുമെന്നായിരുന്നു പ്രവചനം. 288 സീറ്റുള്ള മഹാരാഷ്ട്രയിൽ BJP ശിവസേന സഖ്യത്തിന് ഫലപ്രവചനക്കാർ 244 സീറ്റ് വരെ വച്ചുനീട്ടിയിരുന്നു. 90 ഹരിയാന നിയമസഭയിലാവട്ടെ 70 സീറ്റ് വരെ BJP നേടുമെന്നായിരുന്നു പ്രവചനം. എന്നാൽ 40 സീറ്റിൽ മാത്രം വിജയം നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാനേ പാർട്ടിക്ക് സാധിച്ചുള്ളൂ. മന്ത്രിസഭ രൂപീകരിക്കണമെങ്കിൽ ഇനി 6 പേരെ കൂടി കൂടെ കൂട്ടണം. അതിനുള്ള ചരടുവലിയും ചാക്കിട്ടുപിടുത്തവും തകൃതിയായി നടക്കുകയാണ് ഇപ്പോൾ. മഹാരാഷ്ട്രയിൽ BJP ശിവസേന സഖ്യം 161 സീറ്റ് നേടി ഭൂരിപക്ഷം ഉറപ്പാക്കി എന്നത് ശരിയാണ്. എന്നാൽ പ്രവചനമനുസരിച്ചുള്ള വിജയത്തിന് അടുത്തെത്താനേ കഴിഞ്ഞില്ല. പ്രതിപക്ഷത്ത് കോൺഗ്രസ് NCP സഖ്യം ശ്രദ്ധേയമായ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. NCP 54 സീറ്റ് നേടിയപ്പോൾ കോൺഗ്രസ് 44 സീറ്റിൽ വിജയം ഉറപ്പിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഈ കക്ഷികൾ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോഴുണ്ടായ വിജയം അല്പം കൂടി മെച്ചപ്പെടുത്താൻ ഇക്കുറി സാധിച്ചു. BJP ശിവസേന മുന്നേറ്റത്തിൽ ഈ പ്രതിപക്ഷ മുന്നണി തകർന്നടിയുമെന്ന പ്രവചനം തിരുത്തിക്കുറിക്കേണ്ടി വന്നു. മഹാരാഷ്ട്രയിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻവിജയം നേടിയ BJPയുടെ പ്രകടനം ശരാശരിയിൽ ഒതുങ്ങിയെന്നേ പറയാനാവൂ. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPയും ശിവസേനയും ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ നേടിയ സീറ്റുകൾ ഇത്തവണ നേടാനായില്ല. BJPക്ക് 17, ശിവസേനയ്ക്ക് 6 സീറ്റുകൾ ഇത്തവണ കുറഞ്ഞു. വിദർഭ, പടിഞ്ഞാറൻ മഹാരാഷ്ട്ര മേഖലകളിൽ സഖ്യത്തിന് കനത്ത തിരിച്ചടി തന്നെ നേരിട്ടു. 9 മന്ത്രിമാരുടെ തോൽവിയും കാണേണ്ടി വന്നു. 370 വകുപ്പ് റദ്ദു ചെയ്തതുൾപ്പെടെ സമീപകാല ദേശീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള BJPയുടെ പ്രചരണ തന്ത്രം ഗ്രാമങ്ങളിലെ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനമൊന്നും സൃഷ്ടിച്ചില്ല എന്നാണ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് അധികാരത്തിൽ തുടരുന്നതിനുള്ള മാൻഡേറ്റ് നൽകിയ ജനങ്ങൾക്കൊപ്പം ഒരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഉപരിപ്ലവങ്ങളായ മുദ്രാവാക്യങ്ങൾ കൊണ്ടോ ദേശീയവാദം കൊണ്ടോ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹൃതമാകാൻ പോകുന്നില്ല എന്നതാണ് ആ മുന്നറിയിപ്പ്. കാർഷിക മേഖല നേരിടുന്ന പ്രയാസങ്ങളും വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മയും സാമ്പത്തിക രംഗത്തെ കൂട്ടക്കുഴപ്പങ്ങളുമൊക്കെ ഭരണമുന്നണിയെ പ്രതികൂലമായി ബാധിച്ച ഘടകങ്ങളാണ്. ലക്ഷ്യബോധത്തോടെ നടപ്പാക്കുന്ന ജനാഭിമുഖ്യ പദ്ധതികളിലൂടെ വേണം ഇവയൊക്കെ മാറ്റിയെടുക്കാൻ. തിരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിൽ നിന്നും NCPയിൽ നിന്നും പല പ്രമുഖരും മറുകണ്ഠം ചാടിയിരുന്നു. മത്സരരംഗത്തുണ്ടായിരുന്ന അവരിൽ പലരും പരാജയപ്പെട്ടതാണ് ഈ തിരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന നല്ല പാഠങ്ങളിൽ ഒന്ന്. BJP സേനാസഖ്യത്തിന് നിയമസഭയിൽ നല്ല ഭൂരിപക്ഷമുണ്ടെങ്കിലും മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സേനാ നേതാവ് ഉദ്ധവ് താക്കറെയിൽ നിന്നുണ്ടായ ഒരു ഉപാധി തുടക്കത്തിൽ തന്നെ കല്ലുകടിയാകുമോ എന്ന സന്ദേശം ജനിപ്പിക്കുന്നുണ്ട്. മന്ത്രിസഭയിൽ തങ്ങൾക്ക് പകുതി പ്രാതിനിധ്യം വേണമെന്നാണ് താക്കറെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉദ്ധവിന്റെ പുത്രൻ ആദിത്യ താക്കറയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഉപാധികളിലൊന്നാണ്. ആദ്യ 2.5 വർഷം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആദിത്യന് പിന്നീടുള്ള കാലം മുഖ്യമന്ത്രി കസേര തന്നെ നൽകണമെന്ന ആവശ്യവും കൂട്ടത്തിലുണ്ട്. BJPക്ക് പെട്ടപാടെ അംഗീകരിക്കാനാവുന്ന ഉപാധികളാണ് ഇവയെന്ന് തോന്നുന്നില്ല. സേനാ നേതൃത്വത്തെ മെരുക്കാനുള്ള യത്നം BJP പ്രസിഡന്റും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ തുടങ്ങിക്കഴിഞ്ഞു. വിട്ടുവീഴ്ചയ്ക്ക് സേനാ നേതൃത്വം എത്രത്തോളം തയ്യാറാകും എന്നതിനെ ആശ്രയിച്ചാകും മന്ത്രിസഭ എന്ന് സ്ഥാനമേൽക്കുമെന്ന് പറയാനാവൂ. അമിത പ്രതീക്ഷയുമായി ഹരിയാനയിൽ തിരഞ്ഞെടുപ്പിനിറങ്ങിയ BJPക്ക് ഭൂരിപക്ഷം പോലും നേടാനായില്ല എന്നത് നാണക്കേടായി. കോൺഗ്രസിന്റെ അപ്രതീക്ഷിതമായ തിരിച്ചുവരവാണ് BJP പ്രതീക്ഷ തകിടം മറിച്ചത്. അനുകൂല ഘടകങ്ങൾ കുറവായിരുന്നിട്ടും 31 സീറ്റിൽ വിജയിച്ച് BJPക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു. ഈ വിജയത്തിന്റെ മുഖ്യശില്പി മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര ഹൂഡയാണ്. പുതുതായി രൂപം കൊണ്ട ജാട്ടുകളുടെ പാർട്ടിയായ ജൻനായക് ജനതാ പാർട്ടി 10 സീറ്റിൽ വിജയിച്ചത് പ്രാദേശിക പാർട്ടികൾക്ക് വളരാൻ ഇനിയും ഇടമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നു. അതേസമയം ചൌതാല കുടുംബത്തിന്റെ INLD ഒറ്റ സീറ്റിൽ ഇക്കുറി ഒതുങ്ങുകയും ചെയ്തു. കാലാവധി കഴിഞ്ഞ സഭയിൽ ഇവർക്ക് 19 സീറ്റുണ്ടായിരുന്നു. ദേശീയതലത്തിൽ തളർന്നു ക്ഷീണിച്ചു കിടക്കുന്ന കോൺഗ്രസിന് ഇപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പുകളിലുണ്ടായ വിജയം ഉത്തേജനം പകരേണ്ടതാണ്. എന്നാൽ കേരളമൊഴികെ ഒരു സംസ്ഥാനത്തും പാർട്ടിയെ നയിക്കാൻ കെൽപ്പും ജനസമ്മതിയുമുള്ള നേതൃത്വം ഇല്ല എന്നതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം.